بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الحمد لله. إن شاء الله نمر سورة الفاتحة تفسير، അതല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ചില കാര്യങ്ങൾ കൂടി ആരംഭിക്കുകയാണ്. ഇന്ന് ഇൻഷാഅല്ലാ നമ്മൾ എടുക്കുന്നത് ഇസ്തിആദത്താണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം എന്ന ഇസ്തിആദത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആമുഖമായി പറയട്ടെ, ഇസ്തിആദത്ത് ഒരിക്കലും സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ബിസ്മി അതിൽ പെട്ടതല്ല. പക്ഷെ ബിസ്മിയുടെ വിഷയത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇസ്തിആദത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല. പക്ഷേ മുഫസ്സിറുകൾ, ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഇസ്തിആദത്തിനു കൂടി സൂറത്തുൽ ഫാത്തിഹയുടെ അവന് തഫ്സീർ ആരംഭിച്ചപ്പോൾ ഷർഹ് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ച് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അത് ഉപകാരപ്പെടുന്നതാണ് എന്നതുകൊണ്ട്, നമസ്കാരത്തിലും മറ്റുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളും അവിടെ തന്നെ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്തിആദത്ത് പിശാചിൽ നിന്നുള്ള ശരണം തേടൽ, അവനിൽ നിന്ന് രക്ഷ തേടൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറാക്കിയ നിർബന്ധം, നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു. സൂറത്തുൽ ആറാഫ് 27-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും ഇത്. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാജ് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാജ് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. നോക്കു, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഒന്ന്, പിശാജ് അവന്റെ ശത്രുത എവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്? ബനി ആദം എന്ന വിളി അവസാനത്തെ ആദം സന്തതിക്ക് വരെയുള്ളതാണ്. ആദമിന്റെ സൃഷ്ടിപ്പ് മുതൽ ആരംഭിച്ചതാണ്. അവിടനേയുള്ള ശത്രുതയാണ്, ശത്രുത തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പിശാജിനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത്. മനുഷ്യ കുലത്തിന്റെ ആദ്യത്തെ പിതാവിനെ തന്നെ ഷൈത്താന് വഞ്ചിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ പാഠമുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കാനാണ് അവൻ ശ്രമിച്ചത് എന്ന, സ്വർഗത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കാനാണ് അവൻ ശ്രമിച്ചത് എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ആയത്തിലുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവൻ എന്താണ് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഖാൽ, സൂറത്തുൽ ആറാഫ് 27. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിശാജ് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഖാൽ മാ നഹാകുമാ عن هذه الشجرة إلا أن تكونا ملكين أو أن تكونا من الخالدين. قال بشاج آدم ينودو പറഞ്ഞു, ما نهاكما ربكما, നിങ്ങളുടെ രണ്ടു പേരുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിനുള്ള കാരണം, ഇല്ല അന് തകൂന മലക്കൈൻ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ മലക്കായി പോകുമെന്നതുകൊണ്ടാണ്. ഔ തകൂന മിനൽ ഖാലിദീൻ, അതല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം മരണമില്ലാത്തവരായി മാറും എന്നതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ പിശാജ് അന്ന് ഉപയോഗിച്ച തന്ത്രം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിക്കുന്നത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, അതല്ലെങ്കിൽ തിന്മയെ അവൻ മനോഹരമാക്കി തോന്നിപ്പിക്കുക എന്നതാണ് പിശാജിന്റെ എക്കാലഘട്ടത്തിലെയും തന്ത്രം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീം അതിന് ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ, ഉപമ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊരു വഴിയാണ്, നേരെയുള്ള വഴിയാണ്. അതിന്റെ ഓരങ്ങളിലായി ഓരോ വാതിലുകളുണ്ട്. ആ വാതിലുകൾ തുറന്ന് ആരെങ്കിലും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ അഹ്റാമിലേക്ക് പ്രവേശിച്ചു. നോക്കൂ നിങ്ങൾ, ആ ആ ഉദാഹരണത്തിൽ വരെയുണ്ട് പിശാചിന്റെ വഴി എങ്ങനെയാണ്. നേരെ നടന്നു പോകുന്ന മനുഷ്യനോട് ഷേത്താൻ പറയൂ, നീ ആ വാതിലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതില്ല, പക്ഷെ തുറന്നു നോക്ക്, ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും. നിനക്ക് എന്തെങ്കിലും കാണി ഇവിടെ നോക്കൂ, നിങ്ങൾ അവനൊരു ഉറപ്പ് നൽകുന്നില്ല. ഇല്ല അൻ തക്കൂന മലക്കൈൻ ഔ തക്കൂന മൽഖാലിദീൻ, ഒന്നല്ലെങ്കിൽ മലക്കാവും അതല്ലെങ്കിൽ എന്നെന്ന് ജീവിക്കുന്നവരാകും. ഇതുപോലെ ഷെയ്ത്താൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. വഖാസമഹുമ ഇന്നി ലകുമ മിനൻ നസീഹീൻ, അവൻ അവരോട് രണ്ടുപേരോട് സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ളവരാണ്. നോക്കൂ, മനുഷ്യൻ എന്നിട്ട് അവരുടെ വഞ്ചനയിൽ വീണുപോയി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാണ്, അദ്ദേഹം അവരുടെ വഞ്ചനയിൽ വീണുപോയി, ഷെയ്ത്താന്റെ വഞ്ചനയിൽ അവർ വീണുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഞാൻ ഈ പറഞ്ഞ ആയത്ത് സൂറത്തുൽ ആറാഫിൽ തന്നെ 20-21 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മനോഹരമായ ഒരു ആയത്തിലൂടെ, വളരെ അർത്ഥവത്തായ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഷെയ്ത്താനിൽ നിന്ന് നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ പിശാചിനെ സൂക്ഷിക്കണം, എന്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് എന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അന്ന് നടന്ന സംഭവം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി നടന്ന സംഭവം പറയാം. വഇദ് ഖുൽനാ ലിൽ മലായിക ഇസ്ജുദു ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ്, നമ്മൾ മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം, ഫസജദു ഇല്ലാ ഇബ്ലീസ്, എന്നാൽ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യണം, ജിന്നുകൾ പെട്ടവനായിരുന്നു, എന്തുകൊണ്ടാണ് അവനോട് സുജൂദ് ചെയ്യുന്ന കൽപ്പന ബാധകമായത്? അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോടാണ് പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് ജിന്നിനും ഷെയ്ത്താനും അത് ബാധകമായി? ഇബ്ലീസ് മലക്കുകളോടൊപ്പം മലക്കുകളുടെ കൂട്ടത്തിൽ നടന്നിരുന്ന ആളായിരുന്നു. മലക്കുകളുടെ കൂട്ടത്തിൽ എപ്പോ നോക്കിയാലും ഇബാദത്തുകളുമായി അവരുടെ കൂട്ടത്തിലെ ഒരു ഒരു പിന്നെ ഉയർന്നയാളായി നടന്നിരുന്ന വ്യക്തിയായിരുന്നു ഇബ്ലീസ്. ഇബ്നു സൈമി റഹ്മഹുള്ള പറഞ്ഞതാണിത്. അതുകൊണ്ട് തന്നെ അവർ മലക്കുകളോടൊപ്പമായിരുന്നു എന്നതുകൊണ്ട് മലക്കുകളോടുള്ള കൽപ്പന അയാൾക്കും ബാധകമായി, കാരണം അയാളുടെ ഒപ്പം നിൽക്കുന്ന അയാൾ ഇവരുടെ ഒപ്പം നിൽക്കുന്നയാളാണ്, മലക്കുകളോടൊപ്പം നടക്കുന്നയാളായതുകൊണ്ട് മലക്കുകളോടുള്ള കൽപ്പന ഇബ്ലീസിനും ബാധകമായതാണ്. അങ്ങനെയാണ് ഇത് ബാധകമായത്. അതിന് ചില ഉദാഹരണങ്ങൾ ഹദീസിൽ മറ്റും കാണാൻ സാധിക്കും. ശരി, ഫസജദു ഇല്ല ഇബ്ലീസ് കാന മിനൽ ജിൻ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംറി റബ്ബി, തന്റെ റബ്ബിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഈ ആയത്ത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലകും അദൂൻ ബിസലിദ്ദാലിമീന ബദല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അഫതത്തഖിദൂനഹു, നിങ്ങൾ പിശാചിനെ സ്വീകരിക്കുകയാണോ, വദുർരിയതഹു, അവന്റെ സന്താനങ്ങളെ, ഔലിയാ മിൻ ദൂനി, എനിക്ക് പുറമെയുള്ള കൂട്ടുകാരായി നിങ്ങൾ പിശാചിനെ അവന്റെ സന്തതികളെ സ്വീകരിക്കുകയാണോ. മാത്രമല്ല വഹും ലകും അദൂ, അവരാകട്ടെ നിങ്ങൾക്ക് ശത്രുക്കളാണ്, നിങ്ങളോട് അവർ ശത്രുത പാലിക്കുന്നവരാണ്. ബിസലിദ്ദാലിമീന ബദല, അതിക്രമകാരികൾക്ക് പകരം ലഭിച്ചിട്ടുള്ള കാര്യം എന്തുമാത്രം മോശകരമാണ്. അപ്പൊ ഈ ആയത്തില് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം ഈ ആയത്തിന് വളരെ മനോഹരമായ തഫ്സീർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫതഹ്തു ഹാദൽ ഖിതാബ്, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് തുറന്നു തന്നു. അദ്ദേഹം പറയാണ്, അല്ലാഹു ഇങ്ങനെ പറയുന്നത് പോലെയാണ് ആയത്തുള്ളത്. ഇന്നി ആദൈതു ഇബ്ലീസ വതറത്തുഹു മിൻ സമാഇ വബഅഅത്തുഹു മിൻ ഖുർബി ഇദ് ലം യസ്ജുദ് ലി അബീകും ആദം, നിങ്ങളുടെ പിതാവായ ആദമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ പിശാചുമായി ശത്രുതയിലായി, ഞാൻ അവനെ ആട്ടിയകറ്റി, ഞാൻ അവനെ ഇവിടുന്ന് പുറത്താക്കി. എന്നിട്ട് സുമ്മ അൻതും യാ ബുനയ്യ, എന്നിട്ട് നിങ്ങൾ ആദമിന്റെ സന്തതികളെ തുവാലൂനഹു വദുർരിയതഹു മിൻ ദൂനി വഹും അദാഉകും, നിങ്ങളുടെ ശത്രുക്കളായ അവനെയും അവന്റെ സന്തതികളെയും നിങ്ങളെന്തു ചെയ്യുകയാണ്, കൂട്ടുകാരാക്കുകയാണ്. ഞാൻ നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അവനെ ആട്ടിയകറ്റി, അവനെ പുറത്താക്കി സ്വർഗത്തിൽ നിന്ന്. എന്നിട്ട് നിങ്ങളോ, നിങ്ങൾ അവന്റെ ആദമിന്റെ സന്തതികളാണ്, എന്നിട്ട് നിങ്ങൾ എനിക്കു പുറമെയുള്ള കൂട്ടാളികളായി ഷെയ്ത്താനെ സ്വീകരിക്കുകയാണ്. എന്തൊരു വലിയ നന്ദി കേട്ടാണ് ഇത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാം. അപ്പൊ ആയത്തിലുള്ള ആശയം നോക്കൂ, ഷെയ്ത്താനെ നമ്മൾ എത്രമാത്രം അകന്നു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പിതാവിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഷെയ്ത്താനെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്താക്കി, ശത്രുവാക്കി, ശപിച്ചു കളഞ്ഞു. നമ്മളോ, നമ്മൾ ആദം സന്തതികളാണ്, നമ്മൾ പിശാചിന് പിന്നിൽ അവന്റെ കൂട്ടാളികളായി അവന്റെ വർത്തമാനങ്ങൾ കേട്ട് അവനെ അനുസരിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ വഇലൈഹി തുക്ലാൻ. മനുഷ്യനെ കുറിച്ച് അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അവൻ തീർത്തും നന്ദി കെട്ടവനാണ്. അപ്പൊ സഹോദരങ്ങളെ, പിശാചിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതും അവന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാതിരിക്കുക എന്നതും ഒരു മുഅ്മിൻ ആമുഖമായി പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. ഷൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ മറ്റ് ശത്രുക്കളോട് സ്വീകരിക്കാവുന്ന ഒരു വഴിയും പിശാചിന്റെ മുന്നിൽ നടക്കുകയില്ല, ഒരു വഴിയും. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് മൂന്ന് ആയത്തുകൾ അദ്ദേഹം സൂചിപ്പിച്ചു. മൂന്ന് ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ അറാഫ് 199 മുതൽ 200 വരെയുള്ള ആയത്തുകളാണ്. ആയത്ത് ഇങ്ങനെയാണ്, ഖുദിൽ അഫ്വ വഅമുർ ബിൽ ഉർഫ്. ഖുദിൽ അഫ്, നീ എന്തു ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക. അഫ്, വിട്ടുവീഴ്ച ചെയ്യുക. വഅമുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്ത ആളുകളിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഇതാരെ കുറിച്ചാണ്? മനുഷ്യന്മാരുടെ അവസ്ഥയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, എന്താണ് അവരോട് ചെയ്യേണ്ടത്? അവരുടെ കൂട്ടത്തിലുള്ള ശത്രുക്കളോട് നീ എന്ത് ചെയ്യണം? ഖുദിൽ അഫ്, നീ വിട്ടുകൊടുക്കുക. തൊട്ടുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹ്. എന്നാൽ പിശാചിൽ നിന്നുള്ള ശത്രു, ജിന്നുകളിൽ നിന്നുള്ള ശത്രു നിന്നെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ, നിന്നെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ, അവന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. ഫസ്തഈദ് ബില്ലാഹ്, നിനക്ക് രക്ഷപ്പെടാൻ ആകെ ഒരൊറ്റ വഴിയുള്ള ഇസ്തിആദ, അല്ലാഹു സുബ്ഹാനഹു തആലയോട് രക്ഷ ചോദിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും നിന്റെ മുന്നിലില്ല. വേറൊരായത്ത്, ഇതേ അർത്ഥത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ ഖുർആനിൽ മൂന്ന് ആയത്തുകളുണ്ട്. നാലാമത് ഇതേപോലെ മറ്റൊരായത്തില്ല, മൂന്നായത്ത് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ഈ മൂന്ന് ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു തആല ഇതേ ഓർഡറാണ് പാലിച്ചത്. മറ്റൊരായത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ 96 മുതൽ 98 വരെയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ, തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ശത്രുവിന് നീ വിട്ടുകൊടുക്കുക, അതുപോലെ തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക. നഹ്നു അഅലമു ബിമാ യസിഫൂൻ, അവർ എന്താണ് നിന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. വഖുൽ, നീ പറയുക, നോക്കൂ, മനുഷ്യന്മാരുടെ ശത്രുക്കളോട് എന്ത് പറഞ്ഞു? ഇദ്ഫ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ, തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക. പിശാചിന്റെ കാര്യം എത്തിയപ്പോൾ തൊട്ടപ്പുറത്തായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, പിശാചിന്റെ വസ്വാസികളിൽ നിന്ന് അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ അല്ലാഹുവിനോട് ശരണം തേടുക. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ്. പക്ഷെ ഒരു ശത്രുവിനോട് പറഞ്ഞ സ്വീകരിക്കാൻ, ഒരു പ്രത്യേക രീതി സ്വീകരിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ പിശാചിനോട് ആ രീതി നീ സ്വീകരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അവനോട് വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവനോട് നീ നന്മ കാണിച്ചതുകൊണ്ട് അവൻ തിരിച്ചു നന്മ കാണിക്കുകയില്ല. അവന്റെ അസൽ, അവന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? തിന്മയിലാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചുള്ളത് എങ്ങനെയാണ്? കുല്ലു മൗലൂദ് യുലദു അലൽ ഫിത്ര, ആദമിന്റെ സന്തതികളൊക്കെ ജനിച്ചിട്ടുള്ളത് നല്ല ശുദ്ധമായ പ്രകൃതിയിലാണ്, നല്ല മനസ്സുണ്ട്. അവരുടെ ആ ഫിത്രത്ത്, നിന്റെ നന്മ നീ അവരോട് കാണിക്കുന്നതിനാൽ അവർ നിന്നോട് അവരുടെ തിന്മ ഒഴിവാക്കുകയും നിന്റെ കൂട്ടാളികളായി മാറുകയും ചെയ്തേക്കാം. ഇതുപോലെ തന്നെ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്ത് 34-ാമത്തെ ആയത്ത്, വലാ തസ്തവിൽ ഹസനതു വല സയ്യഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക, ഏറ്റവും നല്ലതുകൊണ്ട് നേരിടുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്കും നിന്നോട് ശത്രുതയുള്ളവനും നിന്റെ അടുത്ത കൂട്ടാളിയായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് പറഞ്ഞതിന് തൊട്ടുശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? അൻസഗന്നക നസ്ഗുൻ മിനശ്ശൈത്താൻ ഫസ്തഈദ് ബില്ലാഹ്, ഷെയ്ത്താനിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിനോട് ശരണം തരിക. ഇബ്നു ഖയ്യിം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഹാദിഹി സലാസു ആയാത്തിൻ ലൈസ ലഹുന്ന റാബിഅത്തുൻ ഫീ മഅനാഹ. ഈ മൂന്ന് ആയത്തുകൾ ഇതേ ആശയത്തിൽ നാലാമത് മറ്റൊരായത്ത് നിനക്ക് ഖുർആനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൂന്ന് ആയത്തുകൾ ഒരേ വിഷയത്തിൽ ഒരേ രൂപത്തിലുള്ള ആയത്ത് നമുക്ക് കിട്ടി. ഇത് വലിയൊരു ഫായിദയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ്, ഇതേപോലെ ഇനി വേറെ ആയത്തില്ല, നാലാമതൊരു ആയത്തില്ല. വഹുവ അന്നല്ലാഹ തആല യഅമുറു ബിമുസാനഅതിൽ അദുവിൽ ഇൻസി വൽ ഇഹ്സാനി ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്ന് ആയത്തുകളിലും മനുഷ്യരിൽ നിന്നുള്ള ശത്രുക്കളോട് നന്മ കാണിക്കണമെന്നും അവരോട് പരമാവധി സാധിക്കുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവരോട് നന്മ തിരിച്ചുകൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നാൽ വയഅമറു ബിൽ ഇസ്തിആദതി ബിഹി മിനൽ അദുവി ശൈത്താനി, എന്നാൽ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ ആകെ ഒരൊറ്റ വഴിയാണ്, അത് ഇസ്തിആദത്തു മാത്രമാണ്. ഒരു വഴി പിശാചിന് മുന്നിൽ നടക്കൂല. നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല. ഇസ്തിആദത്തല്ലാതെ മറ്റൊരു വഴി പിശാചിൽ നിന്ന് ഷൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനില്ല. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം വളരെ അത്ഭുതകരമായ ഒരു പാഠം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീർ കാണാൻ സാധിക്കും ഇത്. അദ്ദേഹം പറഞ്ഞു, ഫമൻ ഖതലഹുൽ അദുവു ദാഹിരി അൽ ബശരി കാന ഷഹീദൻ. കുഫാറുകളിൽപ്പെട്ട മുസ്ലിമിന്റെ ശത്രു അവൻ മുസ്ലിമിനെ കൊലപ്പെടുത്തുകയാണ്, അവന്റെ തലാർത്ത് മാറ്റുകയാണെങ്കിൽ ഒക്കാന ഷഹീദൻ, അവൻ ആരാണ്? ഷഹീദാണ്. എന്നാൽ ഓമൻ ഖതലഹുൽ അദുവുൽ ബാത്തിനി കാന തരീദൻ, നിന്റെ ഹൃദയമാകുന്ന നിന്റെ റൂഹിനെ ഷൈത്താനാകുന്ന നിന്റെ ഉള്ളിലുള്ള ശത്രു കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാന തരീദൻ, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ അകറ്റപ്പെട്ടവനാണ്. മനുഷ്യന്മാരിൽ നിന്ന് ശത്രു നമ്മളെ തലയർത്തി കഴിഞ്ഞാൽ നമുക്ക് ഷഹീദാണ്. പക്ഷെ അള്ളാഹു മുസ്തആൻ നമ്മൾ മനുഷ്യന്മാരുടെ ശത്രുക്കളോട് എന്ത് ചെയ്യും? വളരെ ഗൗരവത്തിലുള്ള മുൻകരുതലുകൾ എടുക്കും. ഷൈത്താനെന്നോ മനുഷ്യനാണ് നമ്മളെ കൊല്ലുന്നതെങ്കിൽ ഖാന ഷഹീദൻ, അവൻ ഷഹീദാണ്. എന്നാൽ ഷൈത്താനാണ് അവനെ കൊല്ലുന്നതെങ്കിൽ, അവന്റെ റൂഹിനെ കൊലപ്പെടുത്തുന്ന, അവന്റെ ഹൃദയത്തെ കൊലപ്പെടുത്തുന്നതെങ്കിൽ ഖാന തരീദൻ, അവൻ അകറ്റപ്പെട്ടവനാണ്. വമൻ ഗലബഹുൽ അദുവു ദാഹിരി ഖാന മജൂറൻ, മനുഷ്യരിൽ നിന്നുള്ള ശത്രുക്കൾ അവനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഖാന മജൂർ, അവൻ അതിന്റെ പേരിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കൊക്കെ പ്രതിഫലമുണ്ട്. എന്നാൽ ഓമൻ ഖഹറഹുൽ അദുവുൽ ബാത്തിനി കാന മഫ്തൂനൻ ഔ മൗസൂറ, എന്നാൽ നിന്റെ ഉള്ളിലിരിക്കുന്ന പിശാചാകുന്ന നിന്റെെ ശത്രു അവൻ നിന്നെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ അവൻ ഫിത്നയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അവൻ ഒന്നല്ലെങ്കിൽ കുഫറിലേക്ക് പോകും, അതല്ലെങ്കിൽ ബിദ്അത്തുകളിലേക്ക് പോകും, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും, അതല്ലെങ്കിൽ ഔ കാന മൗസൂറൻ, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ മുന്നിൽ തോറ്റതിനുള്ള ശിക്ഷ നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അള്ളാഹുൽ മുസ്താൻ മനുഷ്യർ കൂടുതൽ പരിഗണിക്കാറുള്ളത്, കൂടുതൽ പിന്നെ ശ്രദ്ധ കൈക്കൊള്ളാറുള്ളത് മനുഷ്യന്മാരിൽ നിന്നുള്ള ശത്രുക്കളെ തന്നെയാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തില്ല? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്ന കാര്യം അവർ മറക്കുകയാണ്. മാത്രമല്ല ഈ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറയാണ്. ഈ ഇബാറത്ത് ശരിക്കും നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട വളരെ നല്ല ഇബാറത്താണ്. അദ്ദേഹം പറഞ്ഞു, ലമ്മ കാന ഷൈത്താനു യറാ അൽ ഇൻസാന മിൻ ഹൈതു ലാ യറാ ഇസ്തആദ മിൻഹു ബില്ലദി യറാ. നോക്കൂ അതിലുള്ള ലത്തീഫ, അതിലുള്ള ഒരു രഹസ്യം നിങ്ങൾ നോക്കൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ അവന് കാണാൻ സാധിക്കുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കില്ല, എന്നാൽ അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിശാചും കൂട്ടാളികളും. ശരി, ലമ്മ കാന ഷെയ്ത്താൻ യറാൽ ഇൻസാൻ, പിശാചിന് മനുഷ്യനെ കാണാൻ സാധിക്കും. മിൻ ഹൈസു ലാ യറാ, എന്നാൽ അവന് പിശാചിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അവൻ എന്തു ചെയ്യണം? ഇസ്തആദ മിൻഹു ബില്ലദി യറാഹു, പിശാചിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനോട് അവൻ രക്ഷ ചോദിക്കണം. വലാ യറാഹു ഷെയ്ത്താൻ, പിശാചിനെ അവനെ കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഷെയ്ത്താനെ കാണാൻ സാധിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷെയ്ത്താനെ കാണാൻ സാധിക്കുകയില്ല, അവന് നമ്മളെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താ ഇനി ആകെ ഒരു രക്ഷയുള്ളൂ? അവനെ കാണുന്ന, എന്നാൽ അവന് കാണാൻ സാധിക്കാത്ത അള്ളാഹുവിനോട് രക്ഷ തേടുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്തിആദത്തിന്റെ ഹഖീഖ, അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ഷെയ്ത്താന്റെ മുന്നിൽ, അള്ളാഹുവെ നിന്റെ സഹായമില്ലാതെ എനിക്കൊന്നും കഴിയുകയില്ല. അതാണ് അഊദു ബില്ലാഹി ഷൈത്താനിർ റജീം എന്ന പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിലുള്ളത് മനുഷ്യൻ അവന്റെ കഴിവില്ലായ്മ പുറത്തേക്ക് കാണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട്, റബ്ബെ നീയല്ലാതെ എനിക്ക് ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുകയാണ്, അംഗീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ലമ്മ കാന ഷൈത്താനു യറാ അൽ ഇൻസാന മിൻ ഹൈസു ലാ യറാഹു ഇസ്തആദ മിൻഹു ബില്ലദി യറാഹു വലാ യറാഹു ഷൈത്താൻ വലാ യറാഹു അഷ്ഷൈത്താൻ. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ വരെ എന്തു പറഞ്ഞു നമ്മളോട്? ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറയാൻ പറഞ്ഞു. വഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹ് മിനശ് ഷൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തുക. മിനശ് ഷൈത്താനിർ റജീം, റജീമായ ഷൈത്താൻ എന്ന് ഇൻഷാല്ലാ നമ്മൾ അതിന്റെ വിശദീകരണം അവസാനം പറയും. ഷൈത്താനിൽ നിന്ന് നീ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തുക. എന്താണ് ഇസ്തിആദത്ത് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകും ഇൻഷാല്ലാ. അതിന്റെ മുന്നേ ഇതിന്റെ ഫളൽ, ഇതിന്റെ ശ്രേഷ്ഠത, ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞത്. ഇസ്തിആദ, ഇസ്തിആദ എന്നത് ഫിഅലാണ്, പ്രവൃത്തിയാണ്. ഇസ്തിആദത്ത് എന്നത് പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ്. നമ്മൾ ഉദാഹരണത്തിൽ പറയില്ല റഹീമ എന്ന് പറഞ്ഞാൽ എന്താണ്, കാരുണ്യം ചെയ്തു. റഹ്മത്ത് എന്ന് പറഞ്ഞാലോ കാരുണ്യം, അല്ലെങ്കിൽ തറഹും കാരുണ്യം ചൊരിയൽ എന്ന് പറയില്ലേ. അതേപോലെ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ശരണം തേടൽ, ഇസ്തിആദത്ത് ചോദിക്കൽ, ഔദു ചോദിക്കൽ എന്നാണ് ശരിക്ക് അതിനുള്ള അർത്ഥം. രക്ഷ ചോദിക്കൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്തിഗ്ഫാർ, എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? മഗ്ഫിറത്ത് ചോദിക്കലാണ്. നമ്മൾ അറബി തന്നെ പറയാം, വേഗം മനസ്സിലാവുന്നത്. ഇസ്തിഗ്ഫാർ ഒരേ വസ്നാണ്, ഒരേ രൂപത്തിലാണ്. ഇസ്തിഗ്ഫാർ, ഇസ്തിആദ, വേറെ ഏതാ? ഇസ്തിആന, എന്താ ഇസ്തിആന? ഔലു ചോദിക്കലാണ്, സഹായം ചോദിക്കലാണ്. അതേപോലെ ഇസ്തിഗാസ, എന്താ ഇസ്തിഗാസ? ഗൗഫ് ചോദിക്കൽ, സഹായം ചോദിക്കലാണ്. അപ്പൊ നോക്കി, അതൊക്കെ ഒരേ വസ്നിലാണ്. ഇസ്തആന എന്ന ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? തലബ് എന്ന അർത്ഥമുണ്ടാകും, ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന അർത്ഥമുണ്ടായിരിക്കും. അപ്പൊ ഇതിലൊക്കെ അത് കാണാൻ സാധിക്കും. ഇത് അറബി ഭാഷയിൽ മറ്റ് പിന്നെ ഫിഅലുകൾ, മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഈ വസ്ന് കൊണ്ടുപോയി, അലിഫ് സീന് എന്ന രൂപത്തിൽ, താ എന്ന രൂപത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യപ്പെടുക എന്ന അർത്ഥം അതിൽ നിന്ന് ലഭിക്കും. ഇസ്തിഗാസയും ഇസ്തിആനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇസ്തിഗാസയും ദുആയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തൊട്ട് ഉടനെ തന്നെ ലഭിക്കേണ്ട സഹായത്തിന് പറയുന്നതാണ്. ദുആ കുറച്ചുകൂടി ആമാണ്, കുറച്ചുകൂടി അതിനേക്കാൾ വിശാലമാണ്. പെട്ടെന്ന് ലഭിക്കേണ്ടതിനും പറയും, കുറച്ച് കഴിഞ്ഞ് ലഭിക്കേണ്ടതിനും പറയും, കഴിഞ്ഞു പോയതിനൊക്കെ പറയും. ദുആ നമ്മളെ വിഷയം വേറെ ചർച്ചയാണ്. ശരി. വഇദാ ഖറഅത്തൽ, ഫഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹ് മിനശ് ശൈത്താനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിആദത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുമ്പോൾ ഇസ്തിആദത്ത് നടത്തുന്നത്? നാം പിശാചിന്റെ രക്ഷയാണ്, പക്ഷെ അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഇസ്തിആദത്ത്? ശ്രദ്ധ തെറ്റിക്കും, അതൊക്കെ അതിലൊരു കാരണങ്ങളിൽ പെട്ടതാണ്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇത്രയും നേരം നിന്റെ നാവ് എന്തായിരുന്നു? നാട്ടിലെ സംസാരങ്ങളിലായിരുന്നു. നിന്റെ നാവ് ശുദ്ധീകരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ റബ്ബിന്റെ കലാമിന് വേണ്ടി നീ നിന്റെ നാവിനെ ശുദ്ധീകരിക്കുകയാണ്, അതിനെ വൃത്തിയാക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ വായിക്കാം. ومن لطائف الاستعاذه انها طهاره للفم. ഇസ്തിആദത്തിന്റെ രഹസ്യങ്ങളിൽ പെട്ടതാണ് അത് നാവിനെ ശുദ്ധീകരിക്കുന്നു എന്നത്. مما كان يتعاطاه من اللغو والرفث وتطيب له. തിന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, അനാവശ്യമായ സംസാരങ്ങളിലായിരുന്നു. അപ്പൊ നാവിനെ അതിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കുക എന്നത് ഇസ്തിആദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. وتهيؤ لتلاوه كلام الله. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം അതിനു വേണ്ടി അത് പാരായണം ചെയ്യാൻ നിന്റെ നാവിനെ നീ എന്ത് ചെയ്യാണ്? തയ്യാറാക്കുകയാണ്, അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് നാവിനെ ഇസ്തിആദത്തിലൂടെ നീ ചെയ്യുന്നത്. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ ഈ ഭാഗം പ്രത്യേകം എഴുതി വെക്കേണ്ടതാണ്. അറബി എഴുതി വെച്ചിട്ടെങ്കിൽ മലയാള ആശയമെങ്കിലും എഴുതി വെച്ചാൽ മതി. ഇസ്തിആദത്തിൽ എന്തൊക്കെയുണ്ട്? വഹിയ ഇസ്തിആനതുൻ ബില്ലാഹ്. എന്താ ഇസ്തിആന എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു, എന്താ ഇസ്തിആന? സഹായം ചോദിക്കൽ. വഹിയ ഇസ്തിആനത്തുൻ ബില്ലാഹ്, നിന്റെ റബ്ബിനോട് സഹായം ചോദിക്കൽ ഇസ്തിആദത്തിലുണ്ട്. ഇയ്യാക വഇയ്യാക നസ്തഈൻ, എന്നോടാണ് ഞങ്ങൾ ഇസ്തിആനത്ത് നടത്തുന്നത്. വഹിയ ഇസ്തിആനത്തുൻ ബില്ലാഹ്, നീ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നീ സഹായം ചോദിക്കുക എന്നിന്റെ മനസ്സിലുണ്ടാകണം. കേവലം എന്തെങ്കിലും ഒരു കാര്യത്തിൽ രക്ഷ തേടുക എന്നിട്ട് മാത്രമല്ല, മറിച്ച് റബ്ബിനോട് സഹായം കൂടി ചോദിക്കുകയാണ്. വഅഅ്തിറാഫുൻ ലഹു ബിൽ ഖുദ്റഹ്, അള്ളാഹുവിന് മാത്രമേ നിന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നീ അംഗീകരിക്കുകയാണ്. റബ്ബിനെ അതിനുള്ള ശക്തിയുള്ളൂ എന്ന അംഗീകാരം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ ആദ്യം എന്തുണ്ട്? ആദ്യം നമ്മൾ പറഞ്ഞു, അള്ളാഹു സഹായത്തേട്ടമുണ്ട്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തി, അവന്റെ കഴിവ്, അവന്റെ അധികാരം, അതിനെ അംഗീകരിക്കലുണ്ട്. വഅഅ്തിറാഫുൻ ലഹു ബിൽ ഖുദ്റ, വലിലഅബ്ദി ബിദ്ദഅഫി വൽഅജ്സി അൻ മുഖാവമതി ഹാദൽ അദുവിൽ മുബീൻ അൽബാത്തിനി. നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിന്റെ ശരീരത്തിനുള്ളിൽ നിന്നോടൊപ്പമുള്ള പിശാചിന്റെ നിന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കുകയില്ല, നീ ദുർബലനാണ്, നീ തീർത്തും കഴിവില്ലാത്തവനാണ് എന്ന് നീ അംഗീകരിക്കേണ്ട റബ്ബിന്റെ മുന്നിൽ. ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല മാതൃകകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സഹായം തേടുമ്പോൾ എങ്ങനെ പറയാൻ പാടില്ല? നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല പറയാം, ഇദ്നീ മിനശ് ശൈത്താനിർ റജീം, കേവലം അങ്ങനെ പറയല്ല, മറിച്ച് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആ പറച്ചിൽ എന്തുണ്ട്? അള്ളാഹുവിനോടുള്ള വിനയമുണ്ട്. റബ്ബെ നീ സഹായിക്കണം, എന്റെ സഹായം ആവശ്യമാണ്. മാത്രമല്ല റബ്ബിന്റെ ഖുദ്റത്ത് അത് അംഗീകരിക്കലുണ്ട്, നമ്മുടെ കഴിവില്ലായ്മ അംഗീകരിക്കലുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു വഴികളിൽപ്പെട്ടതാണ് നമ്മുടെ കഴിവില്ലായ്മ അള്ളാഹുവിന് മുന്നിൽ തുറന്നു പറയൽ. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിലുള്ളത്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. ഞാൻ ദാലിമീങ്ങളിൽപ്പെട്ടവനാണ്. റസൂലുള്ളാഹി അലൈഹി സ്വലാം പറഞ്ഞത് ആ പ്രാർത്ഥന ആരെങ്കിലും യോജിപ്പിച്ച് യൂനുസ് നബിയുടെ പ്രാർത്ഥന കൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും ഉത്തരം കിട്ടുമെന്നാണ്. കാരണം ആ പ്രാർത്ഥനയിലുള്ളത് ഇതാ. പല പ്രാർത്ഥനകളും നമ്മൾ നോക്കൂ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി انا عبد وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت وابوء لك بنعمتك علي وابوء بذنبي الله هو ده ايه പ്രാർത്ഥനയേത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ وابوء لك بنعمتك علي ربي നീ എനിക്ക് ചെയ്ത നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കാം وابوء بذنبي ഞാൻ എൻ്റെ തിന്മകൾ നിന്റെ മുന്നിൽ എന്ത് ചെയ്യണം അംഗീകരിക്കുകയാണ് ഞാൻ വലിയ നന്മക്ക് ചെയ്ത് ഉഷാറായി നിൽക്കുന്ന ആളല്ല وابوء بذنبي എന്റെ തെറ്റുകൾ ഞാൻ അംഗീകരിക്കണം ഫഖ്ഫിർലി അതുകൊണ്ട് എനിക്ക് പുറത്തുതരണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല അവരോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇത് ഇസ്തിആദത്തിലുണ്ട്. അള്ളാഹുവേ നമ്മുടെ കഴിവില്ലായ്മ, എന്റെ കഴിവില്ലായ്മ നിനക്കറിയാം, നിന്റെ കഴിവ് എനിക്കറിയാം, റബ്ബെ നീ എന്നെ സഹായിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. അപ്പോഴാണ് അയാൾക്ക് ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിശാചിൽ നിന്ന് അയാൾക്ക് സുരക്ഷ ലഭിക്കുക. ഇപ്പോഴാണ് അൽ മുബീൻ അൽ ബാത്തിനി. ആ വാക്ക് നോക്കു നിങ്ങൾ, അൽ മുബീൻ അൽ ബാത്തിനി. ശൈത്താനെ വിശദീകരിച്ചാണ് മുബീൻ എന്ന് പറഞ്ഞ് വ്യക്തമായത്. പിശാചിന്റെ ശത്രുത വ്യക്തമാണ്, എന്നാൽ അൽ ബാത്തിനി ശത്രു പുറത്തേക്കുണ്ടോ? ഇല്ല, അവനുള്ളിലാണ്. ശൈത്താന്റെ അപകടം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണിത്. ശരി, ഇസ്തിആദത്തിന്റെ ശ്രദ്ധ വ്യക്തമാക്കുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സുലൈമാൻ ഇബ്നു സുറദ് എന്ന് പറയുന്ന സഹാബി, സഹാബിയുടെ പേര് പഠിച്ചു. സുലൈമാൻ ഇബ്നു സുറദ് അദ്ദേഹം പറയുകയാണ്, ഇസ്തബ റജുലാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടാളുകൾ പരസ്പരം ചീത്ത വിളിച്ചു. ഇസ്തബ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക, സബ് എന്ന് പറഞ്ഞാൽ എന്താ ചീത്ത, മോശമായ വാക്കുകൾ പരസ്പരം വിളിക്കുന്നതിനാണ്. فجعل احدهما يغضب ويحمر وجهه. അതിൽ ഒരാൾ ശക്തമായി ദേഷ്യം പിടിച്ചു, ചീത്ത വിളിച്ച അയാൾ നന്നായി. فجعل احدهما يغضب, അവൻ ചീത്ത വിളിച്ചെന്ന് മാത്രം, അവൻ ആകെ ചൂടായി, അവൻ ആകെ ദേഷ്യം പിടിച്ചു. ويحمر وجهه, അവന്റെ മുഖമൊക്കെ ആകെ ചുവന്നു തുടുത്ത്. فنظر اليه النبي صلى الله عليه وسلم, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു കലിമതൻ, എനിക്കൊരു കലിമത്ത് അറിയാം, എനിക്കൊരു വാക്കറിയാം. ലൗ ഖാലഹ ലദഹബ ദാ അൻഹു, അതെങ്ങാനും അവൻ പറഞ്ഞാൽ ലദഹബ ദാ അൻഹു, അവനിപ്പോൾ അനുഭവിക്കുന്ന ആ കാര്യം പറയാ ദേഷ്യം, അത് അവനിൽ നിന്ന് ഇല്ലാതെയാകും. എന്താണത്? ആ കലിമത്ത് ഏതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനി റജീം. അപ്പോൾ ഒരാൾ സഖാമ ഇല റജുലി റജുലുൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇത് കേൾക്കുന്ന ആൾ, ഇയാളിത് കേട്ടിട്ടില്ല. റസൂൽ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, കാരണം ദേഷ്യം പിടിക്കുന്ന ആളോട് അപ്പൊ പോയി ഉപദേശം കൊടുത്താൽ കാര്യമില്ല. നമ്മൾ മലയാളത്തിൽ ചൊല്ലിന് വെട്ടുന്ന പോകത്തിനോട് ഉപദേശം ചൊല്ലിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോയിട്ട് എന്ത് ചെയ്തു? അയാൾ എഴുന്നേറ്റിട്ട് അയാൾ റസൂൽ അലൈഹി വസല്ലം അടുക്കൽ പോയി പറഞ്ഞു, അതദ്രി മാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആനിഫൻ, നബി എന്തപ്പോ പറഞ്ഞു നിനക്കറിയും എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തു, ഇന്നി ലഅലമു കലിമത ലൗ ഖാലഹ ലദഹബ അൻഹു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ കാര്യം അയാൾ അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു റജുൽ, അപ്പോൾ ആ മനുഷ്യൻ തിരിച്ച് അയാളോട് പറഞ്ഞു, അമജ്നൂനൻ തറാനി, നീ വല്ല ഭ്രാന്തനായിട്ടാണോ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അയാൾ തിരിച്ചു ചോദിച്ചത് ഹദീസിൽ കാണാം. ചില പണ്ടവർ മുനാഫിഖാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പക്ഷേ അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരാകാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. വല്ലാഹു തആല ആലം. എന്തായാലും അതിലെന്തില്ല, സഹാബികളുടെ മാന്യതയ്ക്ക് അതിൽ തെളിവുണ്ട്. അവരെന്ത് ചെയ്തില്ല, അയാളുടെ പേര് പറഞ്ഞില്ല. ഇസ്തബ റജുലാൻ, സഹാബികൾ പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരൊരിക്കലും എന്ത് ചെയ്യില്ല, തിന്മകളുള്ള സന്ദർഭത്തിൽ സഹാബികളുടെ പേര് പറയില്ല. അതേപോലെ തന്നെ അത് കൂടുതൽ മനസ്സിലാകുന്ന ഒരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾപ്പെട്ട രണ്ടാളുകൾ, അവരിൽ ഒരാൾ നോമ്പ് തുറക്കുന്നത് നേരത്തെയാക്കുകയും നമസ്കാരത്തിലേക്ക് വേഗം പോവുകയും ചെയ്യുന്നു, മറ്റൊരാൾ നോമ്പ് തുറക്കുന്നത് വൈകിപ്പിക്കുകയും നമസ്കാരം വൈകിപ്പിക്കുകയും ചെയ്യുന്നു, ഇതിലാരാണ് ഖൈർ, ആരാണ് കൂടുതൽ നന്മയുള്ള വ്യക്തി? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുകയും നമസ്കാരം ധൃതി കൂട്ടുകയും നമസ്കാരത്തിലേക്ക് വേഗം പോവുകയും ചെയ്യുന്ന ആളാരാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അതായിരുന്നു റസൂലുള്ളാഹിയുടെ സുന്നത്ത്. തിന്മ ചെയ്ത ആരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല. സഹാബികളുടെ മനസ്സെന്തായിരുന്നു? അവർ നന്മ പറയാൻ കൂടുതൽ ആഗ്രഹിച്ചു. മാത്രമല്ല പലപ്പോഴും ഹദീസുകളിൽ തന്നെ ഇത് കാണാൻ സാധിക്കും, പല ഹദീസുകളും എന്തെയില്ല, പേര് പറയില്ല. പിൽക്കാലഘട്ടത്തിൽ വന്ന ഷുറാഹുകൾ, ഹദീസിന് ഷർഹ് പറഞ്ഞ ആളുകൾ ഇതാരാണെന്ന് തപ്പണ് കാണാൻ സാധിക്കും. പലപ്പോഴും ഇബ്നു ഹജറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാം. ആ ചർച്ച നമുക്ക് ആവശ്യമില്ലാത്തതാണ്, കാരണം ഒരു സഹാബിനെ കുറിച്ച് വെറുതെ നല്ല മോശം വിചാരിക്കുന്ന അർത്ഥമില്ലല്ലോ. എന്നാൽ ഇൽമിന് വേണ്ടി ചിലപ്പോൾ പണ്ഡിതന്മാർ ചില സന്ദർഭങ്ങളിൽ അത് പറയാറുണ്ട്. ശരി, അബി ഹദീസ് അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്നതിനുള്ള ദേഷ്യം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ദേഷ്യം പിടിച്ചാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് ആദ്യം പറഞ്ഞു നോക്ക്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, 6115 ഹദീസാണ്. ഇമാം മുസ്ലിം 2610. അപ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന ഇസ്തിആദത്തിന്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ വുദു എടുക്കുക, ഇരിക്കുക, ഇരുന്നിട്ടും സാധിക്കണില്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ നിൽക്കുക, ഷൈഖുൽ ഇസ്ലാം പറഞ്ഞതാണ്, നടക്കുകയാണെങ്കിൽ നിൽക്കണം, നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരുന്നിട്ടും തീരുന്നില്ലെങ്കിൽ കിടന്നു നോക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതിനത് അദ്ദേഹം വലിയൊരു യുക്തി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്ന ഷെയ്ത്താൻ യജ്രിബു ആദമ മജ്റദം, ഷെയ്ത്താൻ രക്തത്തിലൂടെ സഞ്ചരിക്കും. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ചലനം കൂടിക്കഴിഞ്ഞാൽ രക്തത്തിന്റെ സഞ്ചാരത്തിന്റെ വേഗത കൂടും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയാണെങ്കിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ രക്തസഞ്ചാരം കുറയായിരിക്കും ഇരിക്കുന്നതിനേക്കാൾ. ഇരുന്നിട്ടും തീരുന്നില്ലെങ്കിൽ കിടന്നു നോക്കാം. ഇതാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം കൊടുത്ത ഒരു വജ്ഹാണ്, അദ്ദേഹം വിശദീകരിച്ച രൂപമാണ്. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുണ്ടായിരുന്ന കാരണം ഇതായിരിക്കാം എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. പക്ഷെ ആ ദേഷ്യം പിടിക്കാൻ സമയത്ത് ചെയ്യാനാണ് പ്രയാസം. നാം ഇരിക്കണമെങ്കിൽ അയാൾ എണീച്ചിട്ടും ചാടി എണീച്ച അയാൾ ഓടി ചൂടായിട്ട് വളരെ ദേഷ്യത്തിൽ കുറെ അങ്ങോട്ടും കൂടെ നടക്കും. നാം അള്ളാഹു സ്ഥാൻ അല്ല, അത് ഹദീസുകൾ തമ്മിൽ എന്തെയ്യാ ജമഅയ്യലാണ്. രണ്ട് ഹദീസുകൾ ജമഅയ്യൽ എന്തല്ല, കുഴപ്പമില്ലാത്ത കാര്യമാണ്. നമ്മൾ യുക്തി കൊണ്ട് ഇല്ലാതെയാക്കുന്നതാണ് തെറ്റ്. ഉദാഹരണത്തിന് ഇതേപോലെ തന്നെ ഒരു സംഭവമാണ്, നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഫായിദ കിട്ടുന്ന നിലക്കാണ് പറയുന്ന വിഷയം, കുറച്ച് തന്നി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന് ഷെയ്ത്താനിൽ നിന്നുള്ള രൂപം മാറ്റപ്പെട്ടതാണ് ഒട്ടകം എന്ന ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ മറ്റു ഹദീസുകളിൽ കാണാം, ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ഊതു കൊടുക്കണമെന്ന്. ഇബ്നു തൈമിയ റഹിമഹുള്ള ഇത് രണ്ടും തമ്മിൽ ജമഅയ്യൽ, അദ്ദേഹം പറഞ്ഞു പിശാജ് തീയിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, തീയിൽ നിന്നുള്ള പിശാജാണ് ഒട്ടകമായി രൂപം മാറ്റപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായി ഒട്ടകത്തിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഊതു എടുത്തു കഴിഞ്ഞാൽ ആ ചൂട് എന്ത് ചെയ്യും, ശരീരത്തിലുള്ള ചൂടില്ലാതെയാണ്. ഇതെന്താണ്, രണ്ട് ഹദീസുകൾ ജമഅയ്യൽ, പലയിടത്തും ഇത് കാണാൻ സാധിക്കും. പലയിടത്തും ഇതുപോലുള്ള യുക്തി. മാത്രമല്ല ഒരിക്കലും ഇസ്ലാം എന്തല്ല, ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു തആല ഹിക്മത്തില്ലാതെ ചെയ്യുന്ന, അള്ളാഹുവിന്റെ എല്ലാ അഫ്ആലുകളും എല്ലാ പ്രവൃത്തികളും നിങ്ങളൊരു കായികയായി ഒരു അടിസ്ഥാനമായി പഠിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കു പിന്നിലും രണ്ട് സിഫത്തുകൾ എന്തായാലും ഉണ്ടായിരിക്കും. ഒന്ന് അവന്റെ ഇറാദ, അവന്റെ ഉദ്ദേശം എന്ന സിഫത്ത് ഉണ്ടായിരിക്കും. അവൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇദാ അറാദ ഷൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അതിനോട് കുൻ എന്ന് പറയും, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അപ്പൊ ഇതിലെന്തുണ്ട്, ഇറാദത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ഉദ്ദേശിക്കും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും എന്തു ചെയ്യുകയില്ല,
അവൻ ഹക്കീമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിക്മത്തുള്ളവനാണ്. അവന്റെ ഒരു പ്രവർത്തനവും അബസായിരിക്കില്ല, വെറുതെ ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു ഹിക്മത്ത് അതിനുണ്ടാകും. അത് ചിലപ്പോൾ മനുഷ്യന് വ്യക്തമാവില്ല, ചിലപ്പോൾ മനുഷ്യന് വ്യക്തമാവാതിരിക്കും, ചിലപ്പോൾ മനുഷ്യന് വ്യക്തമാകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ശറഅ, അവന്റെ മതം പരിപൂർണമായ ഹിക്മത്തുള്ളതാണ്. ഒരു മതത്തിലെ ഒരു നിയമത്തിലും എന്തുണ്ടാവില്ല, ഹിക്മത്തില്ലാതിരിക്കുകയില്ല. എന്നാൽ പാടില്ലാത്ത കാര്യം എന്താണ്? ഒന്ന്, ചില ആളുകൾ എന്ത് ചെയ്യും, ഹിക്മത്ത് പറഞ്ഞിട്ട് അതാണ് ഇബാദത്തിനുള്ള കാരണമെന്ന് പറയും. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ അതിന്റെ ഇഖ്ലാസിനെ നശിപ്പിക്കുന്നതാണ്. വേറെ ചില ആളുകൾ അവർ ഹിക്മത്തിനെ പരിപൂർണമായി നിഷേധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ് സആദ എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് അതിലുള്ള ഹിക്മത്ത്, ഏതുവരെ പല കാര്യത്തിലും ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു കാണാം, മനുഷ്യന് രണ്ട് ചെവി കൊടുത്തു, നാവ് ഒന്നേ കൊടുത്തുള്ളൂ. എന്തിനാണ്? കുറച്ച് സംസാരിക്കാനും കൂടുതൽ കേൾക്കാനുമാണ്. അതൊരു ഹിക്മത്താണ്. അത് എവിടുന്നാ കിട്ടിയത്? അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് പരിപൂർണമായ പൂർണ്ണമായ നന്മയിലാണ്, പൂർണ്ണമായ ഹുസ്നിലാണ് സൃഷ്ടിച്ചത് എന്ന ആയത്തിൽ അത് പെടും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ഹിക്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹ് ഇബാദത്ത് ഉദാഹരണത്തിന് നോമ്പ് വന്നു കഴിഞ്ഞാൽ പ്രഷറും കൊളസ്ട്രോളും കുറയാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്. അതിന്റെ ഒരു ഫായിദയിൽ, അതിന്റെ ഉപകാരത്തിൽ പെട്ടതാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഇബാദത്ത് അള്ളാഹു ഷറാക്കിയിട്ടുള്ള, മറിച്ച് ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിന് തക്വയുള്ളവരാകാൻ. ശരി, മറ്റൊരു ഹദീസിൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്ന ഷൈത്താൻ ഖദ് ഹാല ബൈനി വബൈന സലാതി വഖിറാഅതി, പിശാജ് എനിക്കും എന്റെ ഖിറാഅത്തിനുമിടയിൽ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്റെ ഖിറാഅത്തിനുമിടയിൽ എന്നാൽ ഖിറാഅത്തിൽ ശ്രദ്ധ കിട്ടുന്നതിൽ നിന്ന് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചില ആളുകൾ ഓതുന്നത് തെറ്റിപ്പോകുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ചില ആളുകൾ അതിന്റെ ശരിയായ സൂക്ഷ്മത, ഖുർആൻ നമസ്കാരത്തിൽ ഓതുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ തീർത്തും ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യൽബിസുഹ അലയ്യ, അവൻ എനിക്കും ഖിറാഅത്തിനുമിടയിൽ മറയിടുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ذاك شيطان, അത് ഷെയ്ത്താനാണ്. യുഖാലു ലഹു ഖൻസബ്, മൂന്ന് രൂപത്തിൽ വായിക്കാം, ഖൻസബ് എന്ന് വായിക്കാം, ഖിൻസബ് എന്ന് വായിക്കാം, ഖുൻസബ് എന്ന് വായിക്കാം. മൂന്ന് അർത്ഥത്തിൽ വായിക്കാം, ഖൻസബ്, ഖിൻസബ്, ഖുൻസബ്, മൂന്ന് വായിക്കാൻ സാധിക്കും. ഈ പേരിലുള്ള ഷെയ്ത്താനാണ്. കാരണം പണ്ട് എന്തില്ല, ഹറക്കത്തുമില്ല, കുത്തുമില്ല. ഹദീസുകൾ എഴുതുന്ന സന്ദർഭത്തിൽ ഹറക്കത്തും ഉണ്ടാവില്ല, കുത്തും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് കൂടുതൽ എന്ത് വേണമായിരുന്നു, പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് കേൾക്കാതെ. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു ഹദീസിന്റെ കിതാബ് കിട്ടി, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഇമാം എഴുതിയ പുസ്തകമാണ്, പിന്നെ ഒരു പണ്ഡിത് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥം ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അത് കിട്ടിയിട്ട് അക്കാലഘട്ടത്തിൽ ഒരാൾക്ക് അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ പുസ്തകം തുറന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഹദീസ് അതിന് നിവേദനം ചെയ്യാൻ പാടില്ല. അങ്ങനെ നിവേദനം ചെയ്ത ഹദീസ് ളഈഫാണ്. കാരണം ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കണം, അദ്ദേഹം ആ ഹദീസ് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ ചെവിയിൽ ആദ്യം കേൾക്കണം. കാരണം എന്താണ്, ഹദീസ് എങ്ങനെ പറയേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം സമ്മതിക്കണം, കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമ്മതിക്കാം. ذاك شيطان يقال له خنزب فاذا احسسته فتعوذ بالله منه. നിനക്ക് അവൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, فتعوذ منه, നീ അവനിൽ നിന്ന് ശരണം തേടുക, അല്ലെങ്കിൽ ഇസ്തിആദത്ത് നടത്തുക. واطفي على يسارك, നിന്റെ അടുത്ത ഭാഗത്തേക്ക് ثلاثا, മൂന്ന് തവണ തുപ്പുക. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫഫഅൽതു ദാലിക് ഫഅദ്ഹബഹുല്ലാഹു അന്നി, ഞാനത് ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ എന്നിൽ നിന്ന് അകറ്റി കളഞ്ഞു. ഈ ഹദീസ് മറ്റൊരു പാഠം കൂടിയുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാനത് പ്രവർത്തിച്ചപ്പോൾ ഫഅദ്ഹബഹുല്ലാഹു അന്നി, അള്ളാഹു അത് എന്നിൽ നിന്ന് നീക്കി തന്നു. ഫദഹബ അന്നി എന്നല്ല, അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോയി എന്നല്ല അദ്ദേഹം പറഞ്ഞു, മറിച്ച് അള്ളാഹു അത് നീക്കി തന്നു. അതിലെന്തുണ്ട്? നല്ലൊരു പാഠമുണ്ട്. അത് അള്ളാഹുവിനുള്ള അദബുകളിൽ പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ഞാമത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് പ്രകാരം നൽകി, അള്ളാഹു എനിക്ക് ഇന്നത് നൽകി എന്ന് പറയലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അദബ്. നന്മകളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടതിന. ഇതുപോലെ മറ്റ് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്തിആദത്തിന്റെ ഷർഹിനാണ് കൂടുതൽ ഉദ്ദേശിച്ചത്. ഇസ്തിആദത്ത് നമസ്കാരത്തിൽ ചൊല്ലൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മുസ്തഹബ്ബാണ്. ഇസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബു സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, كان رسول الله صلى الله عليه وسلم اذا قام الى الصلاه بالليل كبر. النبي صلى الله عليه وسلم രാത്രി നമസ്കരിക്കാൻ നിന്നാൽ كبر. كبر എന്ന് പറഞ്ഞാൽ എന്താ? തക്ബീർ പറയും, അല്ലാഹു അക്ബർ. ثم يقول ان النبي صلى الله عليه وسلم പറയും سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك. ഈ പ്രാർത്ഥന النبي صلى الله عليه وسلم ചൊല്ലും. ثم يقول الله اكبر كبيرا. പിന്നെ അള്ളാഹു അക്ബർ കബീർ എന്ന് ഒരിക്കൽ കൂടി തക്ബീർ പറയും. ثم يقول പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അഊദു, ഇത് എഴുതി എടുക്കേണ്ട കാര്യമാണ്, അഊദു ബില്ലാഹി അസ്സമീഇ അൽഅലീമി. അഊദു ബില്ലാഹി അസ്സമീഇ അൽഅലീം മിനശ്ശൈത്വാനിർ റജീം മിൻ ഹംസിഹി. മിൻ ഹംസ് ഹംസ അല്ല, ഹംസ്, ഹംസിഹി ആണ് സായ് അസാൻ റാന്റെ മേലെ ഒരു പുള്ളി. മിൻ ഹംസിഹി വ നഫ്ഖിഹി നൂന് സാ ഖ നഫ്ഖിഹി വ നഫ്സിഹി നൂന് സാ ബാ സ. അഊദു ബില്ലാഹി സമീഇൽ അലീം മിന ശൈത്വാനിർ റജീം من همزه ونفخه ونفثه. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നടത്തിയിരുന്ന ഇസ്തിആദത്ത്. അൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, നമസ്കാരത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുള്ള ഇസ്തിആദത്ത് നമസ്കാരത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഈ ലഫ്ളിൽ മാത്രമാണ്. ഇതല്ലാത്ത ലഫ്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മാത്രമായി സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് അഊദു ബില്ലാഹി السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه الى ان صلى الله عليه وسلم استرപ്പെട്ടു. അതല്ലെങ്കിൽ ചില റിവായത്തുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അഊദു ബില്ലാഹ് മിന ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫഖിഹി വനഫ്ഥിഹി. നമസ്കാരത്തിലുള്ള ഇസ്തിആദത്ത് ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇമാം അഷ്ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തെ പോലെ ആളുകൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല വഇദ ഖറഅത ഫസ്തഇദ് ബില്ലാഹി മിന ശൈത്താനിർ റജീം എന്ന ആയത്തിൽ നിന്ന് അവർ പറഞ്ഞത് അഊദു ബില്ലാഹി മിന ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാലും മതിയാകുമെന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് കൂടുതൽ പിൻപറ്റാൻ അർഹമായിട്ടുള്ള. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിന്റെ അർത്ഥം, ഇതിന്റെ വിശദീകരണം ഇൻഷാല്ലാ നമ്മൾ എടുക്കാൻ പോകുന്നു. ഞാൻ ഒന്നാമത് അതിലുള്ള വാക്ക് അഊദു. അഊദു അഊദു എന്നാൽ ഹിയൽ ഇൽതിജാഉ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ താണുക്കേണ് വണങ്ങി ചെല്ലലാണ്, അല്ലാഹുവിലേക്ക് വിനയത്തോടുകൂടി അവന്റെ അടുക്കലേക്ക്. വൽ ഇൽതിസാഖ് ബിജാനിബിഹി മിൻ ശർരി കുല്ലി ദീ ശർ, തിന്മയുടെ ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് രക്ഷ തേടലാണ്. അല്ലാഹുവിന്റെ രക്ഷയിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു റഹ്മത്തിലേക്ക്, അവന്റെ കഴിവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക്, നമ്മൾ റബ്ബിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മുടെ രക്ഷ നമ്മളെ ഏൽപ്പിക്കുക, തവക്കുൽ ചെയ്യുകയാണ്. എല്ലാ ഷർറുകളിൽ നിന്നും റബ്ബിന്റെ അടുക്കിലേക്ക് നമ്മൾ അഭയം തേടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്തിആദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിന്മകളിൽ നിന്നുള്ള രക്ഷ തേടൽ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്തിആദത്ത്. ഇസ്തിആദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മകളിൽ നിന്ന് രക്ഷ നേടലാണ്. മാത്രമല്ല, ഇവിടെ ഒരു ഫായിദ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അദ്ദേഹം പറഞ്ഞ ഒരു ഫായിദ ഈ സന്ദർഭത്തിൽ നമുക്ക് എപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. മനുഷ്യന്റെ പ്രാർത്ഥനകൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ അവനെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ഷർ ഇല്ലാതെയാക്കൽ, ഒന്നല്ലെങ്കിൽ അവനെ ബാധിച്ചിട്ടുള്ള ഷർ ഇല്ലാതെയാക്കൽ, അതല്ലെങ്കിൽ അവനെ ബാധിക്കാനിരിക്കുന്ന എന്തെങ്കിലും ഷർറ്, അതല്ലെങ്കിൽ അവനെ ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ഷർറ് ഇല്ലാതെയാക്കൽ, ഒന്നല്ലെങ്കിൽ ബാധിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ബാധിച്ചിട്ടുള്ളത് അത് നീക്കം ചെയ്യൽ, അതല്ലെങ്കിൽ അവന് ഇപ്പോൾ ഇല്ലാത്ത ഒരു നന്മ ചോദിക്കൽ, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും നന്മ അത് തുടർന്നും ഉണ്ടായിരിക്കാനും അതിൽ വർധനവ് വരുത്താനുമുള്ള പ്രാർത്ഥന. ഈ നാല് കാര്യം മനുഷ്യന്റെ പ്രാർത്ഥന ഏതെടുത്തു നോക്കിയാലും കാണാൻ സാധിക്കുള്ളൂ. ഇസ്തിആദത്തിന് ഈ രണ്ട് രൂപങ്ങളുമുണ്ട്, ഇപ്പോഴുള്ള ഷറിൽ നിന്നുള്ള രക്ഷ തേടലുമുണ്ട്, വരാനിരിക്കുന്ന ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്ത ഷറിൽ നിന്നുള്ള രക്ഷ തേടലുമുണ്ട്. ഷൈത്താനിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിലൂടെ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി പറയാതെ തന്നെ എന്തായി, രണ്ടും അതിൽ ഉൾപ്പെട്ടു. കാരണം ഷറുകളുടെ അടിസ്ഥാനം, ഷറുകൾ കൊണ്ടുവരുന്നത് ഷൈത്താനാണ്. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവന്റെ മനസ്സ് കൽപ്പിക്കുന്ന തിന്മ കൽപ്പിക്കുന്ന നഫ്സ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മനുഷ്യനെ ബാധിക്കുന്ന തിന്മയൊക്കെ എവിടെ നിന്ന്, ഷൈത്താനിൽ നിന്നോ, ഒന്നല്ലെങ്കിൽ മനുഷ്യന്മാരെ ഷൈത്താൻ, അല്ലെങ്കിൽ ജിന്നു എന്നുള്ള ഷൈത്താൻ. അപ്പൊ അതിലുള്ള എല്ലാ ഷറുകളിൽ നിന്നുള്ള രക്ഷ തേടൽ എന്തിലുണ്ട്, ഈ പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ ഇതാണ് അഊദു എന്ന പ്രാർത്ഥനയിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. നാം ഷൈത്താൻ അഊദു ബില്ലാഹ്, ബില്ലാഹ് എന്നതിലുള്ള അള്ളാഹ് എന്നതിന്റെ അർത്ഥം ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിന്റെ തഫ്സീർ എടുക്കുമ്പോൾ നമ്മൾ അള്ളാഹ് എന്നതിന്റെ അർത്ഥം പഠിക്കും ഇൻഷാല്ലാ. ഇപ്പൊ നമ്മൾ ഷൈത്താൻ എന്നതിന്റെ അർത്ഥം പഠിക്കാം. അഷൈത്താൻ, ഷൈത്താൻ എന്നതിന് അറബി ഭാഷയിൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഷത്താന എന്ന പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഏത് പദമാണ് ഷത്താന? അറബി ഭാഷാപരമായ ചർച്ചകൾ നമ്മൾ അത്ര പഠിച്ചിട്ടില്ലെങ്കിലും രണ്ട് അർത്ഥമാണ് അതിലുള്ളത്. ഒന്ന് ഷത്താന എന്ന് പറഞ്ഞാൽ ബഅദ, അകറ്റപ്പെട്ടത് എന്നർത്ഥമുണ്ട്, അതായത് അകന്നു നിൽക്കുന്നത്. ഷത്താന എന്ന് പറഞ്ഞാൽ അകന്നു നിന്നു, അകന്നു നിന്നു, അകന്നുപോയി എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഷാത്ത് എന്ന പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഷാത്ത് എന്ന പദത്തിൽ നിന്നാണ്, ഷാത്ത് എന്ന് പറഞ്ഞാൽ നാർ, തീ എന്ന അർത്ഥമാണ് അതിനുള്ളത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് അർത്ഥങ്ങളാണെങ്കിൽ ഒന്നാമത്തെ അർത്ഥപ്രകാരം അവൻ എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. ഷെഫാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്തായിരിക്കും? എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. ബഅദ എന്ന അർത്ഥം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ അർത്ഥം പരിഗണിക്കുകയാണെങ്കിലോ, തീ എന്ന അർത്ഥം പരിഗണിക്കുകയാണെങ്കിലോ, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, മഖ്ലൂഖ് മിന്നാർ, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ രണ്ട് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുമുണ്ട്. ചില ആളുകൾ പറഞ്ഞ് രണ്ടും ശരിയാണ്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ അർത്ഥമാണ് കൂടുതൽ ശരിയായത്. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ ബഈദുൻ അൻ കുല്ലി ഖൈർ, എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടവൻ. രണ്ടാമത്തെ പദം ഏതാണ് അതിൽ? അഊദു ബില്ലാഹി മിനശ്ശൈത്താൻ അർറജീം. അർറജീം എന്ന് പറഞ്ഞാൽ എറിയുന്നവൻ എന്നാണ്. റജമ എന്ന് പറഞ്ഞാൽ എന്താ? റജിം എന്ന് നമ്മൾ പറയില്ലേ, ജംറയിലുള്ള ഏറ് എന്നാണ് നമ്മൾ പറയാറ്. റജീം എന്ന് പറഞ്ഞാൽ എറിയുന്നവൻ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. എന്നാൽ അറബി ഭാഷയിൽ ചില പദങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? എറിയപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ, എന്നുവെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ദറബ മുഹമ്മദുൻ സൈദൻ, മുഹമ്മദ് സൈദിനെ അടിച്ചു. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? അടി കിട്ടിയോ എന്നുള്ള അർത്ഥത്തിൽ ഈ പദം പ്രയോഗിക്കും. അതേപോലെ മഫ്ഊലായിട്ട് പ്രയോഗിക്കും. ഏറിയപ്പെട്ടവൻ എന്ന അർത്ഥം ഇന്നഹു മർജൂമുൻ മത്രൂദുൻ അനിൽ ഖൈരി കുല്ലേ, റജീം എന്ന അർത്ഥം. അപ്പൊ എന്തായിരിക്കും? ഇന്നഹു മർജൂമാണ്, ഏറിയപ്പെട്ടവൻ, അകറ്റപ്പെട്ടവനാണ്. മത്രൂദ് അൻ കുല്ലി ഖൈർ, നന്മകളിൽ നിന്നൊക്കെ അകറ്റപ്പെട്ടവനാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു റജീം എന്ന അർത്ഥം കിട്ടാനുള്ള കാരണം അവൻ വജഅൽനാഹ റുജൂമൽ ലിശയാത്തീൻ, പിശാചിനെ എറിയാനുള്ളതാക്കിയത്. അപ്പൊ ഏറ് കിട്ടുന്ന ആള് എന്ന നിലക്ക്, നക്ഷത്രങ്ങൾ കൊണ്ട് ഏറ് കിട്ടുന്ന ആള് എന്ന നിലക്ക് ഷെഫാൻ എന്ന പദം, ഏറുകൊള്ളുന്നവൻ അല്ലെങ്കിൽ എറിയപ്പെടുന്നവൻ എന്ന അർത്ഥം ഷെഫാൻ എന്ന പദത്തിനുണ്ട്, അഫൻ റജീം എന്ന പദത്തിനുണ്ട്. വേറെ ചിലർ പറഞ്ഞു എറിയുന്നവൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, റാജിം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഹെർജിമുന്നാസ ബിൽ വസ്വാസ് വറബാഇഫ്, വസ്വാസുകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നവൻ, എറിഞ്ഞു കൊടുക്കുന്നവനാണ് ഷെഫാൻ. ആ അർത്ഥത്തിലാണ് റജീം. അപ്പൊ മൂന്ന് അർത്ഥം കിട്ടില്ല നമുക്കിപ്പോ. ഏതൊക്കെയാണ് മൂന്നർത്ഥങ്ങൾ? ഒന്ന് അകന്നുപോയവൻ, അകറ്റപ്പെട്ടവൻ, എറിയപ്പെടുന്നവൻ എന്നുവെച്ചാൽ മറ്റേ അതിന്റെ ആയത്തങ്ങൾ സുഹൃത്തൊന്നും സുഹൃത്തും മുൽക്കൽ ആയത്തൊന്നും ഉദ്ദേശിച്ച് ഒന്ന് സൂചിപ്പിച്ചു വെച്ചോളൂ അവിടെ. മൂന്നാമത്തെ അർത്ഥം അല്ല റാജിം, വിശ്വാസികൾ മനുഷ്യന്റെ മനസ്സിലേക്ക് എറിയുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, രണ്ടെണ്ണം എറിയപ്പെടുക എന്ന അർത്ഥത്തിലാണ്. ഒന്നല്ലെങ്കിൽ ഹൈറുകളിൽ നിന്ന് അകറ്റപ്പെട്ടവൻ, എറിയപ്പെട്ടവൻ, അതല്ലെങ്കിൽ പിന്നെ ഉൽക്കകൾ കൊണ്ടും മറ്റും എറിയപ്പെടുന്നവൻ. രണ്ടാമത്തെ അർത്ഥം എറിയുന്നവൻ എന്നാണ്. എറിയുന്നവനാണെങ്കിൽ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും വിശ്വാസികളാണ് അവൻ മനുഷ്യന്റെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. മിൻ ഹംസി, ഹംസി എന്ന പദത്തിന് ഹദീസുകളിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു എന്ന നിലക്ക് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് എന്താണ്? മുർസല. എന്താണ് മുർസൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇടക്ക് മുസ്തലഹും പഠിക്കാം, ഉസൂൽ ഹദീസ് പഠിക്കാം. ഒരു ഉറക്കം വരുമ്പോൾ ഒന്ന് തട്ടി എണീപ്പിക്കാൻ മുസ്തലഹ നല്ലതാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുർസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കേട്ട ആൾക്ക് എന്താ പറയാ, റസൂലിൽ നിന്ന് കേട്ട ആൾക്ക് എന്താ പറയാ, സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ആൾക്ക് എന്താ പറയാ, സഹാബി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഹാബിൽ ദീൻ പഠിച്ച ആൾക്കോ? താബിഈ. താബിഈൽ ദീൻ പഠിച്ച ആൾക്കോ? തബഉ താബിഈ. അപ്പൊ സഹാബിയിൽ നിന്ന് ദീൻ പഠിച്ചാണ് താബിഈ. താബിഈ പറയാണ് ഖാല റസൂലുള്ളാഹ്, അതിന്റെ ഇടയിൽ സഹാബി ഇല്ല, ഒരു താബിഈ പറയാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അതിനാണ് മുർസൽ എന്ന് പറയുന്നത്. താബിഈ പറയുന്നതിനാണ് യഥാർത്ഥത്തിൽ മുർസൽ എന്ന്. അതിന്റെ കൂടുതൽ വ്യാപകമായ അർത്ഥം അതാ. അതേസമയം ചില സമയത്ത് മുർസലുൽ ഖഫി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഒരു സഹാബി പറയാണ്, ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയായിരുന്നു, അത്രയധികം ഹദീസ് കേൾക്കാൻ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല. അപ്പൊ പല ഹദീസുകളും അദ്ദേഹം കേട്ട സഹാബികളിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് എന്നോ ഒക്കെ ആയിരിക്കും പല ഹദീസുകളും കേട്ടത്. പക്ഷെ അവരെന്ത് ചെയ്യില്ല, അബൂബക്കറാണ് പറഞ്ഞെന്ന് പറയില്ല, നേരെ റസൂലുള്ള പറഞ്ഞെന്ന് പറയും. അത് മുർസൽ സഹാബി എന്ന് പറയും. പക്ഷെ അത് സ്വീകാര്യം അല്ല, ലൈഫ് അല്ല, അത് സഹീഹാണ്. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെന്തില്ല, ചർച്ചയില്ല. പക്ഷെ ഒരു താബിഈ പണ്ഡിതൻ അദ്ദേഹം ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതെന്താണ്, അതിനെന്താ പറയാ, മുർസൽ. മുർസൽ എന്നാണ് പറയുക. ദൈഫായ ഹദീസുകളിൽ പെട്ടതാണ് മുർസൽ. ചില പണ്ഡിതന്മാർ മുർസലായ ഹദീസുകൾ സ്വഹീഹിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ശരിയായ അഭിപ്രായം അള്ളാഹു ആലം മുർസൽ ദൈഫിൽ പെട്ടതാണ് എന്നാണ്. ഇമാം ഷാഫി റഹിമഹുള്ള ഹദീസൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാം, മുർസൽ ചില സമയത്ത് സ്വീകരിക്കപ്പെടും, അതിന് മറ്റ് ചില രൂപത്തിൽ മുർസലായ ഹദീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാം. ഇൻഷാല്ലാഹ് ഈ സമയത്ത് നമുക്ക് പറ്റൂല. ഇത് മുർസലായ ഹദീസാണ്. അപ്പൊ മുർസലായ ഹദീസ് ദൈഫായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള ഹദീസുകൾ ദൈഫ് ഉണ്ട്. ദൈഫ് രണ്ട് രൂപത്തിലുണ്ട്, ദൈഫ് പല രൂപത്തിലുണ്ട്. ദൈഫിന്റെ ഖുവത്ത് അനുസരിച്ച് അത് രണ്ടിൽ കൂടുതൽ ഇനങ്ങളുണ്ട്. ഒന്ന് ളഅഫുൻ യസീർ, വളരെ ചെറിയ ളഅഫ് ഉള്ളത്, ചെറിയ പ്രശ്നമുള്ളു, ചെറിയ എന്തെങ്കിലും സംശയമുണ്ട് ഇന്ന ആള്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ താബിഈയായ പണ്ഡിതൻ, കാരണം താബിഈകളുടെ ഇടയിൽ അധികം ഹദീസിൽ കളവ് വരുന്ന ആൾക്കാരുണ്ടായിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ മുസ്തലഹ് ഹദീസിന്റെ മുഹദ്ദിസുകൾ എത്ര സൂക്ഷിച്ചിരുന്നു. താബിഈകളുടെ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ കളവ് അറിയുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ കൂടി അവരെന്ത് ചെയ്തില്ല, മുസ്തലഹ് ഹദീസ് എടുത്തിട്ടില്ല. ഇന്ന് അള്ളാഹുൽ മുസ്താൻ ജുഹാലുകൾ അറിവില്ലാത്ത ആൾക്കാർ പറഞ്ഞു, തബ്ലീഗിന്റെ കേരളത്തിന് പുറത്തുള്ള ആളുകളിൽ ഒരാൾ പറഞ്ഞത്രേ, ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ നബിന്റെ അടുത്തേക്കല്ലേ ഹദീസ്, നമ്മൾ എന്തിനാ പറയാ, നബി പറഞ്ഞേനല്ലേ, പിന്നെ അതിലെങ്ങനെ ലൈഫ് ഉണ്ടാവുക എന്നാണ് ഒരാൾ ചോദിച്ചത്. അത്ര വരെ ഇന്ന് ആളുകൾക്ക് സൂക്ഷ്മത ഇല്ലാതെ ഹദീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ സഹിഹായി, അള്ളാഹുൽ മുസ്താൻ. പക്ഷെ അവർ വളരെ സൂക്ഷിച്ചു. ലൈഫ് ലഫുൻ യസീർ, വളരെ ചെറിയ ലഫ് ഉള്ളത്, അത് പല ഇനങ്ങളുണ്ട്. അത്തരം ഹദീസുകൾക്ക് മറ്റ് രണ്ട് പരമ്പരകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സഹിഹാവും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പല ആളുകൾക്കും ഇപ്പോഴും മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് 2+2=4 എന്ന് കൂട്ടിയാൽ കിട്ടുന്ന പോലെ ഹദീസ് സഹീഹും ലൈഫും വേർതിരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ശരിക്കും അങ്ങനെയല്ല, മറിച്ച് ഒരൊറ്റ സനദ് കൊണ്ട് മാത്രമല്ല ഹദീസ് സഹീഹും ലൈഫും വേർതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഹദീസ് മുർസല ഹദീസാണ്, ഇതിന് വേറൊരു പരമ്പര, കുറച്ചൊരു ചെറിയ ലൈഫുള്ള വേറൊരു ചെറിയ പരമ്പര വരികയാണ്, അതിന് ഇതേ പ്രശ്നമല്ലാതെ വേറൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഹദീസ് എന്ത് ചെയ്യും, രണ്ടുകൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് സഹീഹാവും. കാരണം എന്തായി, കളവ് പറയാനുള്ള സാധ്യത കുറച്ചുകൂടി കുറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് ഒരേ കളവ് എന്തായാലും പറയില്ല, അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി സാധ്യത ഹസനാവും ചിലപ്പോൾ ഹദീസ്, മനസ്സിലായില്ലേ. അതേപോലെ ചിലപ്പോ കുറച്ചൊരു ഓർമ്മ പശകളുള്ള ആളാണ്, അത്ര ഓർമ്മ പശകളുള്ള ആളല്ല, അപ്പൊ അയാൾ അങ്ങനെയുള്ള രണ്ടാൾക്കാർ ഒരേ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാലോ, അപ്പൊ ചിലപ്പോ അതെന്താവും, ഹസൻ അല്ലെങ്കിൽ ഹസൻ ബിദാത്തിഹി അതല്ലെങ്കിൽ സഹീഹുൽ ഗൈരിഹി ഈ പദവിയിലൊക്കെ കിട്ടും. അപ്പൊ ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം, മുർസലായ ഹദീസാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും മുർസൽ എന്ന് പറഞ്ഞാൽ തീർത്തും ദഈഫല്ല, എന്നാൽ പരിഗണിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിശദീകരണം പറയാം. ഹംസ എന്നത് ലൈഫ്, ലാഫുൻ യസീർ, രണ്ടാമത്തേത് ലാഫുൻ ഗൈർ യസീർ എന്നോ അല്ലെങ്കിൽ ലാഫുൻ ഗൈർ യസീർ എന്ന് പറയാം. കുറച്ചുകൂടി കടുപ്പമുള്ള, കുറച്ചുകൂടി ശക്തിയുള്ളതാണ്, അതൊരിക്കലും എന്തേയില്ല. ലാഫുൻ യസീർ എന്ന് പറഞ്ഞാൽ തീരെ ചെറുത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഹദീസുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഹദീസ് സഹീഹോ ഹസനൊക്കെ ആവും. മറ്റേത് ലാഫുൻ യസീർ അല്ലാത്തത്, കുറച്ചുകൂടി ശക്തിയുള്ളത്. ഇനിയിപ്പോ എന്താ പറയാ, എനിക്കിപ്പോ ലാഫുൻ ഗൈർ യസീർ എന്ന് പറഞ്ഞാലും അത് ശരിയാവും. അതിൽ പെട്ടത് ഒരു ഉദാഹരണം പറഞ്ഞാ, നിങ്ങള് ശക്തമായ ലാഫിന് ഒരിക്കലും ഒരു നിലക്കും പരിഗണിക്കാൻ പറ്റാത്ത ഹദീസ് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസല്ല ഉദ്ദേശം, ആ ഹദീസിന് എന്താ പറയാ, ആ ഹദീസിന് എന്താ പറയാ, ഹദീസിനുള്ള ഹുക്മ എന്താണ്, സഹീഹ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഹദീസിനെ പറ്റി നമ്മൾ എന്താ പറയല്ലേ, ലൈഫ് എന്നതിൽ തന്നെ എന്താ എന്തൊരു പേര്, ഒരു പേര് പറയില്ലേ, മൗദൂഉ കെട്ടിച്ചമച്ച ഹദീസ്. അത്തരം ഹദീസുകൾ എന്തല്ല, ഒരിക്കലും അതിങ്ങനെ എത്ര സനദ്, 100 സനദ്, 1000 സനദ് ഇട്ട് വന്നിട്ട് കാര്യമില്ല, ഹദീസ് ലൈഫാണ്. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ അത് മൗദൂഉ ഹദീസുകളാണ്. ശരി, ഹംസ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ മുർസല ഹദീസിൽ കാണാം. അമ്മ ഹംസുഹു ഫഹാദിഹിൽ മുഅ്ത അല്ലതി തഅഖുദു ബനി ആദം. ഹംസ എന്ന് പറഞ്ഞാൽ ആദം സന്തതികളെ ബാധിക്കുന്ന ഭ്രാന്ത് അതുപോലെ രോഗങ്ങളാണ്. ഷെയ്ത്താൻ ബാധിച്ച് ഭ്രാന്താവുക, ഭ്രാന്തായ ആൾക്കാരിൽ തീർത്തും ബുദ്ധിയില്ലാതെ പോവുക. ഷെയ്ത്താൻ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ മൊത്തത്തിൽ ഷെയ്ത്താൻ ബാധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിയെ ബാധിക്കുന്ന സിഹറുണ്ട്. എന്തായാലും ബുദ്ധിയെ ബാധിക്കുന്നതാണ് മുഅ്ത, അതാണ് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ പിശാജ് ബാധിച്ച് ബുദ്ധിക്ക് പ്രശ്നമുണ്ടായി, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ ശരണം തേടുന്നു. മീൻ ഹംസിഹി, അവൻ എന്റെ ബുദ്ധിയെ കുഴപ്പത്തിലാക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ശരണം തേടുന്നു. അതല്ലാത്ത ഒരു അർത്ഥം ഹംസ് എന്നതിന് പറയപ്പെട്ടിട്ടുള്ളത് എന്തായിരിക്കും പറയാൻ കൂടുതൽ സാധ്യതയുള്ളത്? ഹംസ് എന്നതിന്റെ അറബി ഭാഷാപരമായ, നമ്മൾ നേരത്തെ ഒരു ആയത്ത് ഇവിടെ പല ആൾക്കാരും പറഞ്ഞിരുന്നു, മീൻ ഹംസാത്തി ഷയാത്തീൻ. അപ്പോഴെന്ത് വസ്വാസം ഹംസാത്ത് എന്ന് പറഞ്ഞാൽ വസ്വാസം. മറ്റൊരർത്ഥം പറയപ്പെട്ടിട്ടുള്ള ഇതാണ് ഈ ഹദീസ്, മുർസലായ ഹദീസ്. അത് സ്വീകാര്യമല്ലെങ്കിൽ അതിനോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്ന അർത്ഥം വസ്വാസം. അപ്പൊ രണ്ടർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു ടാബ്ലു വേണമെങ്കിൽ ഇതിലും വരക്കാം. ഹംസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥം ഭ്രാന്ത് പോലുള്ള കാര്യങ്ങളാണ്, ഷെയ്ത്താനിലൂടെ ഉണ്ടാകുന്ന ഭ്രാന്ത് പോലുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ അർത്ഥം വസ്വാസ്. മിൻ ഹംസിഹി വനഫ്ഖിഹി വഅമ്മ നഫ്ഖുഹു ഫൽകിബർ. നഫ്ഖ് എന്ന് പറഞ്ഞാൽ ഫൽകിബർ, കിബർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കിബർ അഹങ്കാരം ഒരർത്ഥം. അതായത് ഹദീസിൽ വന്ന അർത്ഥം കിബർ എന്നതാണ്. എന്തോടാ കിബർ എന്ന് നഫ്ഖിന് പറയാൻ കാരണം, കിബർ പിശാജിന്റെ ഊത്ത്, നഫ്ഖ് എന്ന് പറയുന്ന ഭാഷാപരമായ അർത്ഥം ഊതാണ്. യഥാർത്ഥത്തിൽ കിബർ ശരിക്ക് പിശാജ് മനുഷ്യന്റെ മനസ്സിലിങ്ങനെ അവനെ പെരുപ്പിക്കുകയാണ്, അവൻ വലിയ ആളാണ് എന്ന് അവന്റെ നഫ്ഖിലൂടെ അവൻ പറയുന്നത് കൊണ്ടായിരിക്കാം അല്ലാഹു അലം. വഅമ്മ നഫ്സുഹു ഫശ്ശഅർ. നഫ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷിഅറാണ്. ഷിഅറെന്നാൽ എന്താ, ഷിഅർ ഷുഅറ കവിതയാണ്. പിശാജിന്റെ നഫ്സ്, നഫ്സ് എന്നതിന് വഅമ്മ നഫ്സുഹു ഫശ്ശഅർ, നഫ്സിന് പറയപ്പെട്ടിട്ടുള്ള അർത്ഥം കവിതയാണ്. അതല്ലാത്ത ഒരർത്ഥം പറയപ്പെട്ടിട്ടുള്ളത് എന്തായിരിക്കും, നഫ്സിന് എന്തായിരിക്കും പറയപ്പെട്ടിട്ടുണ്ടാവും, കവിതയാണ് ഹദീസിലുള്ളത്. നഫ്സ് ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള അർത്ഥം ഷെയർ കവിത എന്നാണ്. ഇനി അതിന് ഖുർആനിൽ ആ നഫ്സ് എന്ന പദം വന്ന വേറെ സ്ഥലം നിങ്ങൾ പറയും. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്തിഹി. നഫാസാത്, നഅം. അർത്ഥം കൂടുതൽ ചോദിച്ചു ഇമാം അത്തയ്യിബി റഹിമഹുള്ള, അദ്ദേഹം ഈ അർത്ഥമാണ് പറഞ്ഞത്. നഫ്സ് എന്ന് പറഞ്ഞാൽ ഒമിൻ നഫാസാത്ത്, നഫാസാത്ത് എന്താണ്, സിഹറാണ്. അപ്പൊ അവിടുത്തെ ഉദ്ദേശം സിഹറാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഔദു അല്ലാഹുവെ, ഞാൻ ശരണം തേടുന്നു നിന്റെ അടുക്കലേക്ക് വന്ന് എന്റെ അടുക്കൽ എന്റെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് നിന്റെ എന്റെ ദുർബലതകൾ തിരിച്ചറിഞ്ഞ് എന്റെ ശക്തി തിരിച്ചറിഞ്ഞ് തിന്മയിൽ നിന്ന് അല്ലാഹു എന്ന ശരണം തേടുന്നു. മിന ഷെയ്ത്താൻ, ഷെയ്ത്താനിൽ നിന്ന്. ഷെയ്ത്താൻ എന്നതിന് നമ്മൾ രണ്ടർത്ഥം പറഞ്ഞു. ഒന്നല്ലെങ്കിൽ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, അതല്ലെങ്കിൽ അകറ്റപ്പെട്ടവൻ എന്നർത്ഥമാണ് അതിനുള്ളത്. അർ റജീം മിന ഷെയ്ത്താനി അർ റജീം, റജീം എന്നതിന് മൂന്നർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്ന് നോക്കാതെ നമ്മൾ പറയാം. ഒന്ന് ഹയറുകളിൽ നിന്ന് ആട്ടപ്പെട്ടവൻ, അതല്ലെങ്കിൽ എറിയപ്പെട്ടവൻ, അതല്ലെങ്കിൽ ഷിഹാബുകൾ കൊണ്ട് നാം അവസ്ഥ. മൂന്നാമത്തെ അർത്ഥം പിന്നെ വസ്വാസികൾ എറിയുന്നവൻ. രണ്ടാമത്തെ അർത്ഥം ഉൽക്കകൾ, നക്ഷത്രങ്ങൾ കൊണ്ട് എറിയപ്പെടുന്നവൻ. മിന ഷൈത്താനി അർജീം മിൻ ഹംസിഹി, ഹംസി എന്നതിന് നമ്മൾ എന്തർത്ഥമാണ് പറഞ്ഞത്? ഹദീസിൽ വന്ന അർത്ഥം എന്താണ്? ഹദീസിൽ വന്ന അർത്ഥം എന്താണ്? ഭ്രാന്ത്. ഖുർആനോട് യോജിച്ച് നിൽക്കുന്ന ഭാഷാപരമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന അർത്ഥം ഏതാണ്? വസ്വാസ്. മിൻ ഹംസിഹി വ നഫ്ഹി, നഫ്ഹ് എന്നതിന് ഹദീസിൽ വന്ന അർത്ഥം എന്താണ്? കിബർ. നാം കിബർ, പിന്നെ നഫ്ഹ്, നഫ്തുഹു. അതിനെന്താണ് ഹദീസിൽ വന്ന അർത്ഥം? ഷിയാർ, കവിത എന്നാണ്. അതല്ലാതെ മറ്റൊന്ന് സിഹർ, ഭാഷാപരമായി യോജിച്ച് നിൽക്കുന്ന അർത്ഥം സിഹർ എന്നതാണ്. വസല്ലല്ലാഹു വസല്ലമ ബറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.